ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ, ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കർമ്മം ചെയ്യുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മോത്തു എന്നേക നനക്കുളവാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. നിന്റെ ഉദരമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമർത്തരമേ, തുമരാന്റെ അമ്മേ, പാവിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ജയന്തമരാണെ അപേക്ഷിച്ചൊള്ളണമേ. ആമീൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് കണ്ണുകളടച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ മഹാവിപത്തിന് മാറിപ്പോകാൻ തൊക്കണം കുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവമേ, ഞങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മഹാവിപത്ത് എത്രയും പെട്ടെന്ന് മാറിപ്പോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ വിളിക്കുന്നേനാഥ, നിന്നുദവിക്കായി ബലഹീന, നല്ലവനേ കാരുണ്യതാ, നൽകണമേ യാചിപ്പുകളെ. കർത്താവേ കാരുണ്യതാ, കനിവടിയാൽ ചെയ്യണമേ. നന്മ നിറഞ്ഞോനേ എൻ്റെ തിന്മകളെ നീക്കിടേണമേ. കരുണാകരനായ ദൈവമേ, സ്വർഗസ്ഥിതാവേ, വീണ്ടും 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 ഞങ്ങൾ തൃപാദത്തിൽ ഹൃദയം നുറുങ്ങിക്കൊണ്ട് ആശ്രയിപ്പാൻ വേറെ ഒരു മാർഗമില്ലാത്തതിനാൽ വീണ്ടും അങ്ങയുടെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ തലവണങ്ങുന്നു. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ അറിയുന്ന ഒരു പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസവും ആത്മീയമായ സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഈ ലോകം കൈവിട്ടാലും കൈവിടാത്തൊരു പിതാവ് ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സ്വന്തം അമ്മയെക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു നാഥൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നടി ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ശത്രുക്കൾ മുമ്പാകെ മേശുരുക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നാഥന്റെ അടുക്കൽ, ഞങ്ങളുടെ പിതാവിന്റെ അടുക്കൽ വീണ്ടും തലവണങ്ങി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ വീണ്ടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന മഹാവിപത്തിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണ തോന്നണമേ നാഥ. ദൈവമേ നീ താമസിക്കരുതേ, ദൈവമേ നീ മൗനമായിരിക്കരുതേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകാരം ആളുടെ കണ്ണുനീരുകള് പ്രാർത്ഥനകൾ അവിടുന്ന് കാണണമേ നാഥ. എന്തുകൊണ്ടാണ് ഈ വിപത്ത് സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല നാഥ. ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്റെ അപ്പച്ചൻ അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്നൊരു മുടി പോലും പൊഴിഞ്ഞു പോകയില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല നാഥ. പ്രിയപ്പെട്ടവരൊക്കെയും പലരും മരണമായിട്ട് ഈ ലോകം വിട്ടുപോയി. ഞങ്ങൾ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ചർച്ചക്കാരും സ്നേഹിതരൊക്കെയും പലരും ഹോസ്പിറ്റലിലായി ഭവനങ്ങളിലായി കർത്താവ് ഈ രോഗാവസ്ഥയിൽ കഴിയുന്നു. തമ്പുരാനെ അവിടുന്ന് കാണണമേ. കർത്താവേ എത്രയും പെട്ടെന്ന് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നദ്ധ ഞങ്ങൾ ഉറക്കം നിലവിളിക്കുന്നു. അങ്ങയുടെ സന്നദ്ധ ഞങ്ങൾ മനമുറുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് ഈ പരിശുദ്ധമായ ഉത്ഥാന പെരുന്നാളിന് ഈ ദിവസങ്ങളില് കർത്താവ് അനേകർക്ക് സന്തോഷത്തിന് അനുഭവം ഉണ്ടാക്കണം. ഈ മഹാമാരിയെ അവിടുന്ന് മാറ്റണമേ എന്നടികൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. കരയുവാനല്ലാതെ പ്രാർത്ഥിക്കാനല്ലാർക്കും ഒന്നിനും കഴിയുന്നില്ല നാഥ. ലോകം പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങൾക്കൊന്നിനും സന്തോഷിക്കുവാൻ തക്കണം കഴിയുന്നില്ല നാഥ. ഈ ലോകപരമായ സന്തോഷം ഒന്നും തരുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാം നാഥ. നിത്യനായ ദൈവത്തിന്റെ സാന്നിധ്യം, സാമീപ്യം, ആ ഒരു സന്തോഷം, ഒരു ആത്മീയമായ സന്തോഷം, അത് മാത്രമേ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ നാഥ. കർത്താവ് വീണ്ടും കർത്താവ് വീണ്ടും ഈ ലോകത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവിടുന്ന് കരുണ തോന്നണമേ നാഥ, കരുണ കാണിക്കണമേ നാഥ. മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് അങ്ങ് വാക്ക് ഞങ്ങൾ ഓർക്കുന്നു. നിത്യവും ഞങ്ങൾ മുട്ടുകയാണ് നാഥ, അങ്ങയുടെ കരുണ വാഹനം തുറക്കണമേ നാഥ. അനുഗ്രഹങ്ങൾ ധാരാളമായി ഈ ലോകത്ത് ചുരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ സമാധാനം പ്രദാനം ചെയ്യണമേ നാഥ, ഈ ലോകത്തെ ശക്തീകരിക്കണം ദൈവമേ. പൈശാചികമായ പ്രയാസങ്ങൾ പ്രതിസന്ധി ഈ ലോകത്തെ നീ വീണ്ടെടുക്കണമേ നാഥ. ഞങ്ങളെല്ലാവരെയും കർത്താവെ കരുണയേൽപ്പിക്കുന്നു. ഞങ്ങൾ പലരും കർത്താവെ ഭവനങ്ങളായ ഹോസ്പിറ്റൽ ലോകത്തിൽ കഴിയുന്നു. കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ അപ്പച്ചൻ അവിടെ ഉത്തരമാറുള്ളൂവെന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന നാഥായാചന മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന് വിധാൻ പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രം എന്നൊന്നും കരുത്തുവാനായിട്ട് തന്നെ ആമേ. ക്ലാസ് തുടങ്ങാമല്ലേ? ത്രിയേക ദൈവത്തിന്റെ വലിയ നാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ലോകം ഭയാനകമായ ഒരവസ്ഥ കൂടി കടന്നു പോകുമ്പോൾ ഉത്ഥാന പെരുന്നാളിന്റെ സന്തോഷം നമ്മൾ എത്ര പേർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നറിയില്ല. എങ്കിൽ പോലും ഈസ്റ്ററിനായിട്ടുള്ള സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ആശംസകള് ഈ സമയം എന്നെ കേൾക്കുന്നവരാ നിങ്ങളെല്ലാം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഉയർപ്പ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ഒരു അനുഭവമായിരുന്നു, സത്യത്തിന്റെ അനുഭവമായിരുന്നു. ഈ ഒരു പ്രയാസഘട്ടങ്ങളിലും യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ആ സമാധാനം ഈ കഷ്ടതകൾക്കിടയിലും ഈ വേദനക്കിടയിലും ഈ പ്രയാസങ്ങൾക്കും രോഗത്തിനിടയിലും ഒരു ആത്മീയമായ സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ലീഹ തന്റെ മിഷനറി യാത്രയ്ക്ക് ശേഷം യെരുശലേമിലെത്തുകയും യെരുശലേമിൽ വെച്ച് യഹൂദന്മാർ അവനെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിക്കുന്നു. പൗലോസ് മോശയ്ക്കെതിരായിട്ടും ന്യായപ്രമാണത്തിനെതിരായിട്ടും പ്രസംഗിച്ചു പഠിപ്പിച്ചു എന്നതാണ് പൗലോസിനെതിരായിട്ടുള്ള കംപ്ലയിന്റ്. അങ്ങനെ സിറ്റുവേഷനിൽ കമാൻഡറായ ലൂസിയസ് വന്ന് പൗലോസിനെ പിടിച്ചുകൊണ്ട് കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വെച്ച് സന്നദ്ധരി സംഘത്തിൽ കലഹമുണ്ടാകുകയും പൗലോസിനെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും ഈ കമാൻഡർ തന്നെ അദ്ദേഹത്തെ കോട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ രാത്രിയിൽ പൗലോസിനെ രഹസ്യമായിട്ട് കൊല്ലുവാൻ യഹൂദന്മാർ പ്ലാൻ ചെയ്യുമ്പോൾ ആ രാത്രിയിൽ കമാൻഡർ ലൂസിയസ് പൗലോസിനെ കൈസരിലുള്ള ഗവർണർ ഫെലിക്സിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഫെലിക്സ് അവിടെ വെച്ച് ന്യായവിസ്താരം ചെയ്യുന്നു. പക്ഷെങ്കിൽ പൗലോസിൽ കാര്യമായ കുറ്റങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ യഹൂദന്മാരെ സന്തോഷിപ്പിക്കേണ്ടക്കോണം ജയിലിൽ അടയ്ക്കുകയാണ്. അങ്ങനെ 2 വർഷത്തോളം പൗലോസ് ലീഹ കൈസരയിൽ ജയിലിൽ കടന്നു. 2 വർഷത്തിനുശേഷം ഫെലിക്സ് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പുതിയ ഗവർണറായിട്ട് ഫെസ്തോസ് ചാർജ് ഏറ്റെടുത്തു. ഫെസ്തോസ് വന്ന് ചാർജ് ഏറ്റെടുത്ത ശേഷം ജെറുസലേമിൽ പോയി യഹൂദന്മാരെയും അവരുടെ മഹാപുരോഹിതന്മാരെയും കണ്ടു. അവരുമായിട്ടൊക്കെയും സ്നേഹ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. പൗലോസ് എന്നവർ പറഞ്ഞ ഒരാൾ അവിടെ ജയിലിൽ കിടപ്പുണ്ട്, അവനെ ന്യായവിസ്താരം നടത്താൻ തക്കണം, ജെറുസലേമിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നാൽ ഗവർണർ ഫെസ്തോസ് പറഞ്ഞു, ഇങ്ങോട്ട് ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം പ്രത്യേകമായ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടി അവനെ ന്യായവിസ്താരം നടത്താം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് ബോധിപ്പിക്കാം, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഞാൻ അവൻ തക്ക ശിക്ഷ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫെസ്തോസിന് മുമ്പാകെ ന്യായവിസ്താരം നടക്കുകയാണ്. യഹൂദന്മാർ പലരും കൈസറിൽ ചെന്ന് പൗലോസിനെതിരായിട്ട് ഒരുപാട് പരാതി പറഞ്ഞു. എങ്കിലും അതൊന്നും കാര്യമായിട്ടുള്ള പരാതികളായിരുന്നില്ല. പൗലോസ് ആകട്ടെ മറുപടിയായിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ യഹൂദന്മാരുടെ ന്യായ പ്രമാണത്തോടോ ദേവാലയത്തോടോ കൈസറോടോ ആകട്ടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഫെസ്തോസിന് മനസ്സിലായി പൗലോസ് ലീഹ ഭരണകരമായ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷെ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പൗലോസിനോട് ചോദിക്കുന്നു, ഒരു കാര്യം ചെയ്യാം, നിന്നെ വീണ്ടും യെരുശലേമിലേക്ക് കൊണ്ടുപോയി സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ വിസ്തരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൗലോസ് ലീഹ പറഞ്ഞു, ഇനി ഞാൻ യെരുശലേമിൽ പോയാൽ ഒരുപക്ഷെ കൊല്ലപ്പെടും, അതുകൊണ്ട് എന്നെ എതിർക്കുന്നവരുടെ കയ്യാൽ മരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഞാൻ അപ്പീൽ ചെയ്യാൻ പോകുന്നത് സീസറിനോടാണ്, എംപറിനോടാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടാണ് ഇനി ഞാൻ പരാതി ബോധിപ്പിക്കുന്നത്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഫെസ്തോസ് എഗ്രി ചെയ്തു. പക്ഷെങ്കിൽ കൈസറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പൗലോസ് എതിരായിട്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കണം, അത് അതിന്റെ അത്തവണ്ണം കുറ്റങ്ങളൊന്നും പൗലോസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ക്രിസ്തോസിനെ വിസിറ്റ് ചെയ്യാൻ തക്കവണ്ണം അഗ്രിപ്പ രാജാവും ബെർണിക്കയും വരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ പൗലോസിന്റെ കാര്യവും കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അപ്പോൾ അഗ്രിപ്പ രാജാവിന്റെ ആഗ്രഹം പൗലോസിന്റെ പ്രസംഗം കേൾക്കണമെന്ന്, അങ്ങനെ പിറ്റേന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ തക്കണുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു അഗ്രിപ്പ രാജാവും. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഹൈ ഡിഗ്നിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെയും വന്നു, ഗവർണേഴ്സ് വന്നു, കമാൻഡേഴ്സ് വന്നു, അതുപോലെ സ്റ്റേറ്റ്സ്മെൻസ് ഒക്കെയും വന്നു. അപ്പൊ അവരുടെ മുന്നിൽ പൗലോസ് പ്രസംഗിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഗവർണർ ഫെസ്റ്റോസിന്റെ പ്ലാൻ പൗലോസിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് അത് ചാർജ് ഷീറ്റ് ആക്കി സീസറിന് അയക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്ലാൻ ചെയ്തത്. അങ്ങനെ പൗലോസിനെ കൊണ്ടുവന്നു. പൗലോസ് വന്ന ഉടനെ ഗവർണറായ ഫെസ്റ്റോസ് പറഞ്ഞു, ഈ പൗലോസിന് ഇതിലൊരു കുറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, എന്നിൽ കുറ്റം കണ്ടുപിടിച്ച് ചാർജ് ഷീറ്റ് അയക്കണം, അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം പൗലോസ് ലീഗ തന്റെ പ്രഭാഷണം അഗ്രിപ്പ രാജാവിന് മുമ്പാകെ നടത്തുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഈ ആഴ്ചയിൽ 26-ാം അധ്യായം എന്ന് പറയുന്നത് പൗലോസ് ലീഗയുടെ പ്രഭാഷണമാണ്. അഗ്രിപ്പ രാജാവിന് മുമ്പാകെ അതൊരു ഡിഫൻസ് ഇവിടെ നടക്കുകയാണ്. 26-ാം അധ്യായത്തെ 5 പാർട്ടായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്ന്, ആക്ച്വലി അത് കംപ്ലീറ്റ് പൗലോസിന്റെ പ്രഭാഷണമാണെങ്കിലും അത് അത് തന്നെ ഒരു 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേഴ്സസ് 1-8 പൗലോസിന്റെ പ്രഭാഷണം, 9-11 കൺഫഷൻ താൻ ശൗലായിരുന്ന സമയത്ത് ചെയ്ത തെറ്റുകള് ഏറ്റുപറയുന്നു. 12-18 ടെസ്റ്റിമണി തനിക്കൊണ്ട വിഷനെ പറ്റി പറയുന്നു. 19-23 ഗോഡ്സ് വിഷൻ ശേഷം യേശു ക്രിസ്തുമ്പുരാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം താൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നു. 24-32 ഫീഡ്ബാക്ക് ഫ്രം ദ അതോറിറ്റീസ് ആൾക്കാരുണ്ടായ ഫീഡ്ബാക്കിനെ പറ്റി പറയുന്നു. അങ്ങനെ 5 പാർട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് പാർട്ട് വായിക്കാം, വേഴ്സസ് 1-8 ഒന്ന് വായിക്കാം.
അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചതെന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം ഫരീസനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്?
ഇവിടെ പൗലോസിന്റെ 5-ാമത്തെ ഡിഫൻസ് ആണ് നടക്കുന്നത്. മിഷനറി യാത്രയ്ക്ക് ശേഷം യെരുശലേമിൽ വന്ന പൗലോസിന് ആദ്യത്തെ ഡിഫൻസ് നടക്കുന്നത് യെരുശലേം ദേവാലയത്തിൽ നിന്നും കമാൻഡർ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും പൗലോസിനെ പിടിച്ചുകൊണ്ടുപോവാണ്. കോട്ടയിലേക്ക് കയറുന്ന മുമ്പായിട്ട് യഹൂദന്മാരോട് തന്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് സന്നദ്ധ സംഘത്തിന് മുമ്പാകെ ഡിവർസ് നടക്കുകയാണ്. ആദ്യത്തെ പറയുന്നത് ചാപ്റ്റർ 22, രണ്ടാമത്തെ പാർട്ട് 23. മൂന്നാമത്തെ ഡിഫൻസ് നടക്കുന്നത് ഗവർണർ ഫെലിക്സിന് മുമ്പാകെയാണ്, അത് ചാപ്റ്റർ 24 പറയുന്നു. ചാപ്റ്റർ 25, നാലാമത്തെ ഡിഫൻസ് അത് ഗവർണർ ഫെസ്റ്റോസിനടുക്കൽ നടത്തുന്നു. ഇപ്പോൾ 5-ാമത്തെ വിസ്താരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. കൂടിയിരിക്കുന്നവരെല്ലാം ഹൈ പ്രൊഫൈൽ ആളുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ രാജാവ് അഗ്രിപ്പാവുണ്ട്, ഗവർണേഴ്സ് ഉണ്ട്, കമാൻഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ്സ്മാൻസ് ഉണ്ട്, നഗരത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട്. ഇവിടെ മുമ്പ് വെച്ചാണ് തന്റെ പ്രഭാഷണം നടത്തുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ 1-ാം ക്ലാസ്സിൽ പറയുന്നുണ്ട് അഗ്രിപ്പ രാജാവ് പെർമിഷൻ കൊടുക്കുകയാണ് പൗലോസിനോട് തന്റെ കാര്യം പറയാൻ. യഥാർത്ഥത്തിൽ ഇവിടെ ഗവർണർ ഫെസ്റ്റോസിനാണ് പവർ ഉള്ളത്, അവിടെ അഗ്രിപ്പയ്ക്ക് പവറൊന്നുമില്ല. ബട്ട് പ്രോട്ടോകോൾ അനുസരിച്ചാണ് കിങ് രാജാവ് എന്ന നിലയിൽ അവിടെ പെർമിഷൻ കൊടുക്കുന്നത്. മാത്രമല്ല പെർമിഷൻ കൊടുത്തതിനു ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞൊരു ക്ലാസ്സിൽ അധ്യായം ചാപ്റ്റർ 23 നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഒബ്വിയസ്ലി ആ സമുദ്രി സംഘത്തിന് മുമ്പാകെ ന്യായവിസ്താരത്തിന് വേണ്ടി വരുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് ഉടനെ തന്റെ കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങിയാണ്. ആ സമയത്താണ് മഹാപുരോഹിതൻ അനനിയാസ് പറയുന്നു അവന് വായിക്കടിക്കാൻ തക്കണം. പക്ഷെ പറയുന്നത് അങ്ങനെ പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവൻ സംസാരിച്ചതുകൊണ്ടാണ് അടിക്കാൻ പറയുന്നത്. പക്ഷെ ഇവിടെ പെർമിഷൻ കിട്ടി എന്നിട്ട് പൗലോസ് കൈനീട്ടി എന്നാണ് പറയുന്നത്. കൈനീട്ടി ഗ്രീറ്റിംഗ്സ് ചെയ്യാണ്, ഗ്രീറ്റിംഗ്സ് ടു ദ കിങ്, അതാണ് കൈനീട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് രാജാവിനെ കൈനീട്ടി അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ആൾക്കാരെ കംപ്ലീറ്റ് പൗലോസ് കൈനീട്ടി എന്നാണ് പറയപ്പെടുന്നത്. കാര്യം സ്പീക്കർ താൻ അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ പ്രസംഗിക്ക് മുമ്പായിട്ട് കൈനീട്ടുകയാണ് ജനങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. ഹിസ്റ്റോറിയൻസ് പറയുന്ന വലിയൊരു കാര്യമുണ്ട്, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ പവർ ഹി സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ് എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ പവറോടുകൂടി ശക്തിയോടുകൂടിയാണ് പൗലോസിലേക്ക് കൈനീട്ടുന്നത്. യാതൊരു ഭയമില്ലാതെയാണ് ആ അവിടെ ഇരിക്കുന്ന ഹൈ പ്രൊഫൈൽ ആൾക്കാരെ അദ്ദേഹം ഫേസ് ചെയ്യുകയാണ്. കാരണം പൗലോസ് ഇവിടെ എന്ത് പറഞ്ഞാലും പൗലോസിന് അദ്ദേഹം തന്നെ വിട്ടയക്കില്ല. കാരണം ഓൾറെഡി താൻ സീസണിൽ അപ്പീൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ പൗലോസിന് സൈലന്റായിട്ട് നിൽക്കാം, പക്ഷെങ്കിൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പൗലോസ് കാണുകയാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഇത്രയും വലിയൊരു ഗാഥമ മുമ്പാകെ, സാധാരണക്കാരല്ല ഹൈ പ്രൊഫൈൽ ആൾക്കാർ മുമ്പാകെ പറയാൻ തക്കുന്ന ഒരു അവസരം കിട്ടിയതിൽ പൗലോസ് സന്തോഷിക്കുകയാണ്. തന്റെ ചുറ്റിലും ഇരിക്കുന്നവര് തന്റെ എതിരാളികളാണ്. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അതിൽ ഓൾറെഡി ഗവർണർ ഫെസ്റ്റസ് പറഞ്ഞു കഴിഞ്ഞു, ഇനി ചാർജ് ഷീറ്റ് ഉണ്ടാക്കാൻ തക്കവണ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് കുറ്റങ്ങൾ വേണം എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴ് ആ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അവരും ഭാഗമാണ് തന്റെ പ്രഭാഷണം നടത്താൻ പോകുന്നത്. അപ്പൊ ഇനിയും പൗലോസിന് ഇനിയും സീസൺ മുമ്പായി പോയേ പറ്റത്തുള്ളൂ. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് തന്റെ അവസാനത്തെ സാക്ഷ്യമായിട്ട് ഈ അവസരത്തെ പൗലോസ് കാണുകയാണ്. ഒരുപക്ഷെ ഈ പ്രഭാഷണം കഴിയുമ്പോഴേക്കും തനിക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് ഗവർണർ ഫെസ്റ്റോസ് റെഡി ആക്കും എന്നുള്ള ചിന്ത പൗലോസിനുണ്ട്. ആ ഒരു ചിന്തയോടുകൂടിയാണ് പൗലോസ് തന്റെ ഭാഗം പറയുന്നത്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ചുറ്റിലിരിക്കുന്നത് തന്റെ കുറ്റം കണ്ടുപിടിക്കേണ്ട മാത്രം ആൾക്കാർ, പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പോലും ചിന്തിക്കാത്തവർ. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ആ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് പൗലോസ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചാണ് ബൈബിളിലുള്ളൊരു നിങ്ങൾ നോക്കുക, അവിടെ പറയാണ് താനൊരു ഭാഗ്യവാനാണെന്ന് ആദ്യം പറയുന്നത്. രണ്ടു വർഷമായിട്ട് ജയിലിൽ മറ്റുള്ളവർ പരിഹാസം ഏൽക്കുന്നു, കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്നു, എന്നിട്ട് പറയാണ് ഞാൻ ഭാഗ്യവാനാണ്. കാരണം രണ്ട് കാരണം, ഒന്ന്, എന്നെ ആദ്യം പറയാൻ അഗ്രിപ്പ സമ്മതിച്ചു. ഇതിനു മുമ്പുള്ള പല ഡിഫൻസ് നടന്നു, അവിടെ ഒക്കെയും വാദികൾ വന്ന് അവരുടെ ഭാഗങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരവസരം കിട്ടുന്നത്. അപ്പൊ വാദികൾ പറയുന്നതായിരിക്കും മിക്കവാറും അത് വിശ്വാസ യോഗ്യമായ രീതിയിൽ പോകുന്നത്. അവിടെ പൗലോസ് പക്ഷെ പിന്നീട് പറയാൻ അത്ര കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ ഇവിടെ പൗലോസിന് ആദ്യമായിട്ട് ചാൻസ് കൊടുക്കുകയാണ്. രണ്ടാമത് പറയുന്നു, ഈ യഹൂദന്മാരുടെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം ഈ അഗ്രിപ്പ രാജാൻ അറിയാം. അത് കൊണ്ടിട്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ രാജാവിന് സാധിക്കും. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ ഫെലിക്സ് ആകട്ടെ, കമാൻഡർ ലൂസിയസ് ആകട്ടെ, ഇപ്പോഴുള്ള ഗവർണർ ഫെസ്റ്റസ് ആകട്ടെ, ഇവർക്കൊന്നും യഥാർത്ഥ സത്യം അറിയില്ലായിരുന്നു. പക്ഷെ അഗ്രിപ്പ രാജാവ് അങ്ങനെയല്ല. അഗ്രിപ്പ രാജാവിനെ പറ്റി പറയുന്നത് ഒരു സീരിയസ് സ്കോളർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വളരെ നല്ല സ്കോളറാണ്, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പ്രൊഫസിനെ പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഈ യഹൂദന്മാരുടെ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മുൻപാകെ ഇതിനെപ്പറ്റി അറിയുന്ന ആളിന് മുൻപാകെ പറയാൻ കിട്ടിയ ഒരു അവസരത്തിന് ഭാഗ്യമായിട്ടാണ് പൗലോസ് ശ്ലീഹ കാണുന്നത്. തുടർന്ന് അദ്ദേഹം തന്റെ ബാല്യം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ സിലിസിയയിലെ തർസൂസിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചത് ജെറുസലേമിലാണ്. ഏറ്റവും വലിയ വേൾഡ് ഫേമസ് തിയോളജനായ ഗമാലിന്റെ കാൽക്കൽ ഇത് പഠിച്ചയാളാണ്. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയാം. എനിക്ക് ജന്മം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഞാൻ ജന്മം കൊണ്ട് മാത്രമേ യഹൂദനാണെന്നുള്ളൂ, പക്ഷെ അല്ല, ഞാൻ ജന്മം കൊണ്ട് യഹൂദനാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പരീക്ഷനാണ്, ഞാൻ യഹൂദ ചിന്താഗതിക്കാരനായിട്ടാണ് ജീവിച്ചത്. വളരെ സ്ട്രോങ് ആയ വിശ്വാസത്തോടെ, മതവിശ്വാസത്തോടെയൊക്കെയാണ് ഞാൻ ജീവിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. പിന്നും പറയാണ്, യഹൂദ ചിന്താഗതിയെ പറ്റി നല്ല അറിവ് എനിക്കുണ്ട്. ഞാൻ യാതൊരു തെറ്റായ ജീവിത രീതിയോ ദുർമാർഗ ജീവിതമോ ഒന്നും നയിച്ചിട്ടില്ല. എന്നിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുകയാണ്. വീണ്ടും പൗലോസ് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്നെ വെറുതെ തടവിൽ പാർപ്പിച്ചു. ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് പൗലോസ് അവരോട് ചോദിക്കുകയാണ്. അവർക്കാർക്കും ആൻസർ ചെയ്ത കാര്യം അവർക്കറിയാം, ഇത് പൗലോസിന് വെറുതെ ഇട്ടിരിക്കുകയാണെന്നുള്ളത്. അവന്റെ ആൻസർ പൗലോസിലാണ് അതിന്റെ ആൻസർ പറയുന്നത്. അതാണ് ആൻസർ ആര് ഏഴും പറയുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേഴ്സ് 6 and 7 എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ റീസൺ പൗലോസിലേക്ക് പറയുന്നു. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തിലുള്ള പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാഗ്ദത്തിലുള്ള പ്രത്യാശ എന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ സകല ജാതികളോടും യഹൂദന്മാരോടും പോയി പ്രസംഗിച്ച ഒറ്റ കാര്യമുള്ളൂ, മരിച്ചവരുടെ പുനരുത്ഥാനം. അതല്ല വാഗ്ദത്തിലുള്ള പ്രത്യാശ. അത് പറഞ്ഞതാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അത് പറയാൻ വേണ്ടി പൗലോസ് ഒന്നിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ പുനരുദ്ധാനം 9:16 ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതാണ്. ആരാണ് പിതാക്കന്മാർ? പിതാക്കന്മാരെന്ന് പറയുന്നത് അബ്രഹാം, ഇസാ, യാക്കോബ് അല്ലെ. ഇവര് മൂന്നുപേരാണ് പിതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത് പഴയ നിയമകാലത്തിൽ. ഇപ്പോഴും നമ്മളതാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് എങ്ങനെയാണ് പുനരുദ്ധാനം ലഭിച്ചത്, അല്ലെങ്കിൽ വാഗ്ദാനം എങ്ങനെയാണ് ലഭിച്ചത്? വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12:1-2 പറയുന്നുണ്ട്. Genesis 12:1-2 പറയുന്നുണ്ട്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ടെല്ലാം ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്ത് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലുതാക്കും, നീ ഒരു സംഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് അബ്രഹാമിനെ സ്വന്തം ദേശമായി ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോവുകയാണ്. അബ്രഹാമിന്റെ മകനാണ് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബ് എന്നാണ് പേര് മാറി ഇസ്രയേൽ എന്നാക്കി. അദ്ദേഹത്തിന്റെ സന്തതിപരമകളാണ് ഇസ്രയേൽ മക്കൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവന് അനുകൂലത്തിന്റെ ഉയർപ്പ് ദിവസം സൃഷ്ടി നീ പുതുതാക്കണമേ, കർത്താവ് നിന്റെ ശരണത്തിൽ മരിച്ച നിന്റെ വരവനായി നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വാങ്ങിപ്പോരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെ മടി അവരെ വസിപ്പിക്കണമേ. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ബൈബിളിലാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെ മടിയിൽ ഇവരെ വസിപ്പിക്കണമേ എന്ന്. എന്തുകൊണ്ട് ഈ മൂന്ന് പേരുടെ പേര് മാത്രം എന്നാണ് പറയുന്നത്? കാര്യം അവർ ആദ്യം പിതാക്കന്മാരാണ്, അവർക്ക് പുനരുദ്ധാനത്തിന്റെ അനുഭവത്തിൽ കൂടി അവർക്ക് ലഭിച്ചതാണ്. ഈ ഒന്നാമത്തെ പറയുന്ന ഈ മൂന്ന് പേരെയും അബ്രഹാം, ഇസ്ഹാക്കിനെയും യാക്കോബിനെ അടക്കിയത് മക്പേൽ എന്ന ഗുഹയിലാണ്. Genesis 25:8 and Genesis 49:3 ഈ രണ്ടിടത്ത് പറയുന്നുണ്ട് ഈ മൂന്ന് പേരെയും അടക്കിയിരിക്കുന്ന ഒരു ഗുഹയിലാണ് മക്പേൽ ഗുഹയിൽ. വേറൊരിടത്ത് അതായത് 2 Chronicles 20:6 രണ്ട് ദിനവൃത്താന്തം 30 ആറാമത്തെ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സെയിം വേർഡ് തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 22:32 സെയിം Matthew 22:31-32 ഇവിടെ പറയുന്നതാണ്, യേശുക്രിസ്തു പറയുന്നതാണ്, ബട്ട് കൺസേണിംഗ് ദി റിസറക്ഷൻ ഓഫ് ദി ഡെഡ് ഹാവ് യു നോട്ട് റീഡ് വാട്ട് വാസ് സ്പോക്കൺ ടു യു ബൈ ഗോഡ് സെയിംഗ് ഐ ആം ദി ഗോഡ് ഓഫ് അബ്രഹാം, ദി ഗോഡ് ഓഫ് ഐസക് ആൻഡ് ദി ഗോഡ് ഓഫ് ജേക്കബ്. God is not the God of the dead, but of the living. അപ്പൊ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പുനരുദ്ധാനത്തെ പറ്റി പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാർ ഈ ഒരു വാഗ്ദാനം ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി വാക്യം രണ്ടായി പറയുന്നു. രണ്ടായി പറയുന്നത് ഗോത്ര പിതാക്കന്മാര് 12 ഗോത്രങ്ങളും രാപകൽ അവരും ഇതിനുവേണ്ടി ആഗ്രഹിച്ചു. 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് യാക്കോബിന്റെ 12 മക്കളായ രൂവൻ, ഷെമ്യോ, ലേവി, യഹൂദ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അവസാനത്തെ ജോസഫ് ആൻഡ് ബെഞ്ചമിൻ. ഇങ്ങനെ ഈ 12 മക്കളാണ് 12 ഗോത്രങ്ങൾ വരുന്നത്. ഒരിക്കല് യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് നിന്നെ അനുഗമിച്ചു നിങ്ങൾക്ക് എന്ത് ലഭിക്കും ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ 12 ഗോത്രങ്ങളെ നിങ്ങൾ ന്യായം വിധിക്കുന്നു പറയുന്നത്. അപ്പൊ ഈ 12 ഗോത്രങ്ങളും രാപകൽ പ്രാർത്ഥിച്ചു ആരാധിച്ചു എന്തിനു വേണ്ടിയാണ്? ഈ പുനരുദ്ധാനത്തിന് വേണ്ടി, ഈ പ്രത്യാശയ്ക്ക് വേണ്ടി, വാഗ്ദത്തിലുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചു. ഈ ഒരു കാര്യമാണ് ഞാൻ പ്രസംഗിച്ചത്. ഇത് കാരണമാണ് എന്നെ ഇവർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തില്ല എന്ന് പൗലോസ് ലീഗാർ പറയുകയാണ്. വീണ്ടും പറയാണ്, അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നയപ്പുമാതി പറയുന്നുണ്ടല്ലോ ദൈവം മരിച്ചു ഉയർപ്പിക്കുന്നവനാണെന്ന്, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? എന്ന് പൗലോസ് അവരോട് ചോദിക്കണം. അവരാരും മിണ്ടുന്നില്ല. അടുത്ത പാട്ട് തുടർന്ന് ശൗലായ താൻ എങ്ങനെ പൗലോസായി എന്ന് വിവരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, മാത്രമല്ല തന്നെ എന്തിനാണ് ജയിലിലാക്കിയിരിക്കുന്നത് പൗലോസ് അങ്ങോട്ട് പറയുകയാണ്. രണ്ടാമത് തന്റെ ഒരു കൺഫഷൻ അതിൽ ശൗലായ താൻ എങ്ങനെ പൗലോസായി എന്ന് വിവരിക്കുന്നു. ആദ്യത്തെ പാർട്ടിൽ ഇവിടെ പൗലോസ് കൺഫഷൻ ആണ്. ചാപ്റ്റർ 26:9-11 വായിച്ചേട്ട.
നസ്രാനായ യേശുവിന്റെ നാമത്തിനു വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതപത്രം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു.
ഇത് പൗലോസിന്റെ കൺഫഷൻ ആണ്. താൻ ചെയ്ത തെറ്റ് വിളിച്ചു പറയാം. നാല് കാര്യങ്ങളാണ് താൻ ചെയ്തത്. ഒന്ന്, ശൗലായി താൻ പൗലോസ് ആകുന്ന മുമ്പ് ചെയ്തത്. ഒന്ന്, ഞാൻ യേശുവിനെതിരായി യേശുവിന്റെ നാമത്തിനെതിരായി പ്രവർത്തിക്കുന്നു ചിന്തിച്ചു. അത് ഞാൻ യെരുശലേമിൽ ചെയ്തു. രണ്ട്, മഹാപുരോഹിതന്മാരുടെ അനുവാദത്തോട് വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി. വിശുദ്ധന്മാരും നമ്മൾ പറയുന്നത് യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടവർ. പക്ഷെ അന്ന് പൗലോസിന്റെ ചിന്ത ഈ ആളുകൾ എന്ന് പറഞ്ഞ് കുറ്റവാളികളാണ്, യഹൂദ മതത്തെ നശിപ്പിക്കുന്നവരാണ്. പക്ഷെ പിന്നീട് ശൗല് പൗലോസായിട്ട് മനസ്സിലായി താൻ കൊന്നത് കുറ്റവാളികളല്ല, ഞാൻ കൊന്ന വിശുദ്ധന്മാരാണ്. കാരണം യേശുബ്രാൻ തന്നെ ഗിരിപ്രകാശത്തിൽ പറയുന്നുണ്ട്, നീതി നിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. വീണ്ടും പറയുന്നുണ്ട്, അവർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷാനുള്ള. അപ്പൊ താൻ കൊന്നത് വെറും കുറ്റവാളികളല്ല, വിശുദ്ധന്മാരാണെന്ന് പൗലോസ് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ മഹാപുരോഹിതന്മാരുടെ അനുവാദത്തോടെ വിശുദ്ധന്മാരെ തരാൻ തടവിലാക്കി. മൂന്നാമത് പറയുന്നു, വിശുദ്ധന്മാർ പലരെയും കൊല്ലാൻ ഞാൻ സമയം കൊടുത്തു. ഒരുപക്ഷെ നമുക്കറിയാം അധികാരപുത്രം പൗലോസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ വിശുദ്ധന്മാർ കൊല്ലപ്പെടുമ്പോൾ പൗലോസിന് ചോദിച്ചിട്ട് ഫൈനൽ പെർമിഷൻ പൗലോസിന് കിട്ടിയിട്ടാണ് ഇവരെത്തിയും കൊന്നത്. നമ്മുടെ അറിവിൽ ബൈബിൾ പറയുന്നത് സ്തേഫാനോസ് സഭയിൽ മാത്രമേ ഒറ്റയൊരാളെ കൊല്ലപ്പെട്ടിട്ടുള്ളെന്നാണ് വിശുദ്ധന്മാരോട് പറയുന്നത്. പക്ഷെങ്കിൽ ഒരുപാട് വിശുദ്ധന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പൗലോസ് ഇവിടെ കൺഫസ് ചെയ്യുകയാണ്. നാലാമതായിട്ട് താൻ ചെയ്ത തെറ്റ്, ഇവിടെ എല്ലാ പള്ളികളിലും മാത്രമല്ല അന്യ പട്ടണങ്ങളിലും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ചെന്ന് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുകയും ക്രിസ്തുവിനെതിരായി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇതാണ് ഈ നാല് തെറ്റുകള് ശൗലായ താൻ ചെയ്തു എന്ന് പറയുകയാണ്. ഒന്ന്, യേശുവിനെതിരായി യേശുവിന് നാമത്തിനെതിരായി പ്രവർത്തിച്ചു ചിന്തിച്ചു. ഞാൻ വിശുദ്ധന്മാരെ കൊല്ലാൻ തക്കവണ്ണം ഞാൻ പെർമിഷൻ കൊടുത്തു, വിശുദ്ധന്മാരെ തടവിലാക്കി. പല ഈ സ്ഥലത്തും ജെറുസലേമിലും വെളിയിലും ഞാൻ ചില ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ക്രിസ്തുവിനെതിരായി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കൺഫഷൻ പൗലോസ് ശ്ലീഹ അവിടെ പറയുകയാണ്. അതിനുശേഷം തനിക്കുണ്ടായ വിഷനെ പറ്റി പറയുകയാണ്. അതാണ് അടുത്ത പാട്ട്, 12-18 വായിക്കാം.
ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കസിലേക്ക് രാജാവെ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവെ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ, ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു.
ഇവിടെ പൗലോസ് ടെസ്റ്റിമണിയാണ് പറയുന്നത്, തനിക്കുണ്ടായ വിഷയം. ഈ സെയിം സംഭവം തന്നെ ആക്സ് ചാപ്റ്റർ 9 പറയുന്നുണ്ട്, ചാപ്റ്റർ 22 പറയുന്നുണ്ട്, ഇവിടെ 26 പറയുന്നുണ്ട്. പക്ഷെ ഈ മൂന്ന് ചാപ്റ്ററിൽ നോക്കുമ്പോൾ മൂന്ന് ഡിഫറന്റ് വേയിലാണ് പറഞ്ഞിരിക്കുന്നത്.
ആക്സ് 9 എന്ന് പറയുന്നത് സെല്ലൂക്ക് അദ്ദേഹം കേട്ട കാര്യമാണ് എഴുതിയിരിക്കുന്നത്. 22 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് ലീഹായെ യഹൂദന്മാർ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പൗലോസ് ലീഹ സത്രാവിനോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് യഹൂദന്മാർ സംസാരിക്കുന്നു. ആ സമയത്ത് സംസാരിക്കുന്നതിനിടയിൽ അവർ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പൗലോസ് ലീഹ പറയാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഫുൾ ഫ്രീഡമാണ്, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് അന്ന് നടന്ന സംഭവം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. പക്ഷേ ഈ വായിച്ച കേട്ട കാര്യം നമുക്ക് എല്ലാം അറിയാം, പൗലോസിനുണ്ടായ ഒരു മാനസാന്തരം, യേശു അമ്പരം പ്രത്യക്ഷപ്പെട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഈ മൂന്ന് ഈ കഴിഞ്ഞ 9:22 പറയാത്ത പല കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് ഒന്നാമതായിട്ട് ചാപ്റ്റർ 9:22 ടൈം പറയുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് നട്ടുച്ചയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിഡ് ഡേ എന്നാണ്, അപ്പൊ രാത്രിയല്ല. പക്ഷെ രാത്രിയിലാണെങ്കിൽ ഇത് പറഞ്ഞിരുന്നു അവനുണ്ട് ഒരു സ്വപ്നം കണ്ടതാണ്, ഡ്രീം കണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ആയിരിക്കാം എന്ന് പറയാം. പക്ഷെ ഇവൻ പറയാം മിഡ് ഡേ എന്ന് പറയുന്നുണ്ട്, നട്ടുച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ ചാപ്റ്റർ 9 പറയുന്നത് ആകാശത്തിൽ നിന്ന് വെളിച്ചം എന്നാണ് പറയുന്നത്, ലൈറ്റ് ഫ്രം ഹെവൻ എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 22 പറയുന്നത് ആകാശത്തിന് മുന്നിൽ വലിയൊരു വെളിച്ചം ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നു സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം, ലൈറ്റ് ബ്രൈറ്റർ ദാൻ ഇൻ ദ സൺ, സണ്ണിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വെളിച്ചം. അതുപോലെ ചാപ്റ്റർ 9:22 പറയുന്നുണ്ട് ലൈറ്റ് ശൗലിന് ചുറ്റും മിന്നി, ശൗല് താഴെ വീണു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ഉയർത്ത് ലൈറ്റ് ഉണ്ടായി, എല്ലാവരും നിലത്ത് വീഴ് എന്നാണ് പറയുന്നത്. വായിച്ചു ശ്രദ്ധിച്ചാണ് വായിച്ച ലൈറ്റ് ഫ്രം ഹെവൻ ബ്രൈറ്റർ ദാൻ ദ സൺ ഷൈനിങ് അറൌണ്ട് മീ ആൻഡ് ദോസ് ഹു ജേർണി വിത്ത് മീ ആൻഡ് വെൻ വി ഓൾ ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. ഇവിടെ എല്ലാവരും നിലത്ത് വീഴെന്നാണ് പറയുന്നത്. അപ്പം 9:22 ഡിഫറെന്റ് വീലാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം 9:22 പറയുന്നത് യേശു ക്രിസ്തു പൗലോസിനോട് ഒറ്റ കാര്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ശൗലോ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാണോ, ഇവിടെ ഒരു ജസ്റ്റ് വൺ വേർഡ് അല്ല ചോദിച്ചത്, ശൗലോ ശൗലേ നീ ഉപദ്രവിക്കുന്നുണ്ട്, മുള്ളിന്റെ നേരെ തുഴിക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു വിഷൻ മൂന്നിടത്തും ഡിഫറെന്റ് വ്യൂയിലാണ് പറയുന്നത്. അതിനുശേഷം യേശുവും ശൗലും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ ആണ് വിവരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ചാപ്റ്റർ 9 ചാപ്റ്റർ 22 പറയുന്നില്ല. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ചോദിക്കാണ് എന്തിനാണ് ദൈവം പ്രത്യക്ഷനായെന്ന് പറയുന്നു, നിനക്കെന്നെ കാണുവാനും അത് ശൗലിന് ദൈവത്തെ കാണുവാനും ഇനി വീം പ്രത്യക്ഷപ്പെടുവാനും നിന്നെ എന്റെ ശുശ്രൂഷകനുമായി സാക്ഷിയുമായും നിയമിക്കുവാനുമാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടത്. വളരെ അത്യാവശ്യ കാര്യങ്ങളാണ്, നിനക്കെന്നെ കാണുവാനും ഇനി പ്രത്യക്ഷപ്പെടുവാനും നിന്നെ എന്റെ ശുശ്രൂഷനാക്കുവാനുമാണ് തക്കവണ്ണം ഞാൻ അപ്പീൻ ചെയ്യുകയാണ്, അതിനുവേണ്ടിയാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത് പറയുന്നു ജനത്തിന്റെയും ജാതിയുടെയും കാര്യം ഒന്നും ഞാൻ നിന്നെ രക്ഷിക്കും. ഈ ജനത്തിന്റെയും ജാതിയുടെ എന്ന് പറയുമ്പോൾ ജനം എന്ന് പറയുന്നത് യഹൂദജനമാണ്, ജാതിയിൽ എന്ന് പറയുന്നത് പുറജാതികളാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും പുറജാതികളൊക്കെ ക്രിസ്ത്യാനികളാണെന്നുണ്ടല്ലോ, പക്ഷെ പുറജാതികൾ പൗലോസിനെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് പേർ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതാണ് എഫേസസിൽ വെച്ച് ഡെമത്രിയോസ് ദേവിക്ക് എതിരായിട്ട് പൗലോസ് പ്രസംഗിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പുറജാതികളെല്ലാം കൂടെ പൗലോസിനെതിരായി പ്രവർത്തിച്ചു ക്ലാസ്സിൽ കണ്ടതാണ്. പുറജാതികൾ നല്ലൊരു ശതമാനം എതിർക്കുന്നുണ്ട്, പക്ഷെ അത് സെയിം ടൈം പുറജാതിക ആൾക്കാർ ക്രിസ്ത്യാനികളാകുന്നുണ്ട്. അങ്ങനെ എതിർക്കുന്ന യുവതന്മാരെ കഴിയുന്നു പുറജാതികളായിരുന്നു ഞാൻ നിന്നെ സംരക്ഷിക്കും. വീണ്ടും പറയാണ് അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ്, ബൈബിൾ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ അത് നിങ്ങൾ നോക്കുന്ന നല്ലതാണ്. 18 പറയുന്നത്, അവിടെ പറയുന്നതാണ് എതിർക്കുന്ന യഹൂദന്മാരും പുറജാതി കഴിഞ്ഞാൽ രക്ഷിക്കും, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ അവരുടെ കണ്ണ് തുറപ്പിക്കണം, അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്ത് കൊണ്ടുവരണം, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്ക് അവരെ തിരിപ്പിക്കണം, അവർക്ക് പാപമോചനം നൽകണം, എന്നിലുള്ള വിശ്വാസത്താൽ അനേകർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെയിൽ നീ ഇവർക്ക് അവകാശം നൽകണം, അതിനുവേണ്ടി ഞാൻ നിന്നെ അവരുടെ അടുക്കളയിലേക്ക് അയക്കുന്നു. 5 പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ട് എന്താണ് വാട്ട് ഇസ് ദ പ്ലാൻ ഓഫ് ജീസസ് എന്നാണ് ഉള്ള ആൻസറാണ് പറഞ്ഞത്. 5 പറഞ്ഞത്. ഒന്ന് ഒരു ഈ പക്ഷെ ഇത് പറയുമ്പോൾ പോലീസ് ലീഗ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലീസ് ചുറ്റുപോലെ നോക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് നിങ്ങളും ഈ രീതിയിലൊന്ന് ആയി തീരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാണ് പോലീസ് ലീഗ പറയുന്നത്. അവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്ന് ഇന്നർ എൻലൈറ്റ്മെന്റ്, നീ അവരുടെ കണ്ണുകളൊക്കെ തുറപ്പിക്കണം, ഈ കണ്ണെന്ന് പറയുമ്പോൾ അഹക്കണ്ണ് തുറപ്പിക്കണം. രണ്ടാമത് പറയുന്നുണ്ട് അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്ത്
കൊണ്ടുവന്നു ദ റിട്ടേൺ ഫ്രം ദ ഡാർക്ക്നെസ് ടു ലൈറ്റ്. മൂന്നാമത് പറയുന്നത് ദ ലിബറേഷൻ ഫ്രം ദ അതോറിറ്റി ഓഫ് സാത്താൻ ടു ഗെയിൻ ഫ്രീഡം ഇൻ ഗോഡ്. സാത്താന്റെ അടിമത്തത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. വീണ്ടും പറയാണ് ദ ഫോർഗിവ്നെസ് ഓഫ് സിൻ, ഈ പാപമോചനം കൊടുക്കണം. വീണ്ടും പറയുന്നുണ്ട് ദ അഡോപ്ഷൻ ഓഫ് ഗോഡ് ആൻഡ് എൻഷോയ്മെന്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ടുഗദർ വിത്ത് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. വിശുദ്ധീകരിക്കുന്ന ഒരു ഗണത്തിൽ ഇവർക്ക് നീ അവകാശം കൊടുക്കണം. ബൈബിൾ പറയാത്തൊരു കാര്യം യേശുദാസ് നോട്ട് ചെയ്യുന്നുണ്ട്, ഇൻ ഓൾ ദാറ്റ് ഗോഡ് ഹാസ് നോ ബെനിഫിറ്റ് ഫോർ ഹിംസെൽഫ് ബട്ട് ഓൾ ബെനിഫിറ്റ് ഈസ് ഫോർ ദ ബിലീവേഴ്സ്. ഈ ബെനിഫിറ്റിലൊക്കെയും ദൈവത്തിനല്ല മറിച്ച് വിശ്വസിക്കുന്ന ജനങ്ങൾക്കുള്ളതാണ്. ആ ഒരു കോൺവെർസേഷൻ ഇത് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല, ഇവിടെ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. യേശുമ്പരാനും പൗലോസ് നമ്മളുടെ സംഭാഷണമാണ് ഇവിടെ വിവരിക്കുന്നത്. അതിനുശേഷം ദൈവദർശനത്താൽ താൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വേഴ്സസ് 19-23 പൗലോസിൽ വിവരിക്കുകയാണ്. അതൊന്ന് വായിച്ചാട്ടെ.
അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇതു നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല.
ഇവിടെ അവസാനമായിട്ട് താൻ ചെയ്ത കാര്യങ്ങളാണ്, പൗലോസ് അതിന് ശേഷം താൻ എന്തൊക്കെ ചെയ്തു എന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ പറയുകയാണ്, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കാരെയും കാട്ടില്ല. എനിക്കൊരു വിഷയം ഉണ്ടായി, ദൈവം യേശുക്രിസ്തു എന്നോട് പ്രത്യക്ഷപ്പെട്ടു, കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് അത് ഞാൻ ഒബേ ചെയ്ത് ഒരിക്കലും അനുസരണക്കാരെ കാട്ടിയില്ല. അതനുസരിച്ച് ഞാൻ ആദ്യം ദമാസ്കസിലും അത് ജെറുസലേമിലും അത് യഹൂദദേശത്തുള്ള യഹൂദന്മാരുടെ എല്ലാം പിന്നെ അത് കഴിഞ്ഞ് ജാതികളോടും പുറജാതികളും ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. എന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് സിമ്പിൾ ആയിരുന്നു. ഒന്ന്, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികണം, റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്. അതായത് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മാനസാന്തര യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് പ്രവാചകന്മാരും മോശയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. അതായത് ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യമായി ജനത്തോടും ജാതി വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും പറഞ്ഞു. യേശുമ്പരാൻ ഈ ലോകത്ത് വന്നു, മനുഷ്യനായി ജീവിച്ച് കഷ്ടം അനുഭവിക്കും, കുരിശുമരണം ഏൽക്കും, പുനരുദ്ധാനം ചെയ്യും, അതിനുശേഷം മരിച്ചവരോടും സുവിശേഷം അറിയിക്കും എന്നുള്ള പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദുഃഖശിനേഷം നമ്മൾ അതാണ് ഓർത്തത്, ദൂശംബരം മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു എന്നുള്ളത്. അത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 2 പത്രോസ് 4 അധ്യായത്തില് അവിടെ പറയുന്നുണ്ട് മരിച്ചവരോടും യേശുമ്പരാൻ സുവിശേഷം അറിയിച്ചല്ലോ എന്നുള്ളത്. 1 പീറ്റർ 4:6 1 പത്രോസ് 4:6 പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ മോശയോ മോശയ്ക്കെതിരായിട്ടോ ന്യായപ്രമാണെതിരായിട്ടോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അവരൊന്നും എതിർത്തിട്ടില്ല. ഇതിനാലാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ യേശുദേവത്തിൽ വെച്ച് അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നെ ഇത്രനാളും ജയിലിൽ കിടത്തി, പക്ഷെ ദൈവകൃപ കൊണ്ട് ഞാൻ ഇതുവരെയും ഞാൻ പിടിച്ചു നിൽക്കുന്നു എന്ന് പൗലോസിലെ പറഞ്ഞ് തന്റെ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇനിയും അവിടെ ഇരിക്കുന്ന ജനങ്ങളെ, പ്രത്യേകിച്ച് ഗവർണറിന്റെയും അഗ്രിപ്പായുടെയും റെസ്പോൺസ് ആണ് അവരുടെ തിരിച്ചുള്ള അവരുടെ ഫീഡ്ബാക്ക് ആണ് ഇനി അടുത്ത പാർട്ടിൽ വിവരിക്കുന്നത്. 24-32
ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസെ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്നെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവും ദേശാധിപതിയും ബർണിക്കയും അവരോട് കൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പ പറഞ്ഞു.
കംപ്ലീറ്റ് തന്റെ ഭാഗം പറയുകയാണ്. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് ഈ അഞ്ചാമത്തെ ഡിഫൻസ് ആണ്. ഈ പഴയ മറ്റു നാല് സ്ഥലത്തും തന്റെ ഭാഗം പറയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പൗലോസ് സാധിച്ചില്ല. ഇടയ്ക്ക് ഇന്റർപ്രീയിൽ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫെസ്റ്റോസിന് തോന്നി ഇവൻ പറഞ്ഞ ബ്രാൻഡാണ്. കാര്യം ഇവൻ വലിയ മിടുക്കനാണ്, വലിയ വാച്ചാതിരുണ്ട്, നല്ല പ്രസംഗിക്കാൻ കഴിവുണ്ട്, ഉപദേശിക്കാൻ കഴിവുണ്ട്. ഇവൻ വേൾഡ് ഫേമസ് തിയോളജനായ ഗമാലിന്റെ കീഴിൽ പഠിച്ചതാണ്. പക്ഷെ ഇവന് ഈ അറിവ് കൂടിപ്പോയതുകൊണ്ട് ബ്രാൻഡാകാം എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, ഫെസ്റ്റോസേ നിനക്ക് ബ്രാൻഡാണ്, നിനക്ക് വിദ്യ പഠിത്തം കൂടിയതുകൊണ്ടാണ് നിനക്ക് ബ്രാൻഡായി എന്ന് പറയുന്നത്. കാരണം നീ രക്ഷയെപ്പറ്റിയുള്ള തീവ്രമായ നിന്റെ ചിന്തയും അതുപോലെ നസറത്തില് ഒരു സാധാരണക്കാരനായ യേശു എന്ന് പറയുന്ന തച്ചന്റെ മകനെ പറ്റിയും അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തെ പറ്റിയൊക്കെയാണ് നീ ഇത്രയും പോരുത്തേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ ഇത് ജസ്റ്റ് ഇമാജിനേഷൻ ആണ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് എന്ന് ഫെസ്റ്റോസ് പറയുകയാണ്. പക്ഷെ നമ്മളും ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പം പൗലോസിനെ പറ്റി അല്ലെങ്കിൽ ബൈബിളിനെ പറ്റി യേശു ക്രിസ്തുവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ വേറെ ഒരാൾ പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, അറിയുന്ന കാര്യമാണ്. എന്നാ പക്ഷെ നമ്മൾ ചിന്തിച്ച നമ്മുടെ ഇടയിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരാളോ അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന ഒരാള് നാളെ എഴുന്നേറ്റ് വേറൊരു മതത്തെ പറ്റി, നമ്മൾ ഇതിലും കേൾക്കാത്ത ഒരു മതത്തെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി ഒരു പറയുമ്പോൾ ഇപ്പം നമ്മളൊക്കെയും പറയും നല്ലൊരു ചെറുക്കനായിരുന്നു, ഇവനേതാണ്ട് അസുഖം പഠിച്ചു എന്ന് നമ്മൾ പറയും. ഈ യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളും ഇവനെയാണ്. മോശയുടെ ന്യായപ്രമാണമാണ് ഒരു ഒരു കർണത്തെ അടിക്കണമെങ്കിൽ മറ്റേ അടിക്കണമെന്നുള്ളതും ശത്രുക്കളെ പിന്നെ ഒരാൾ മോഷ്ടിക്കണം അവന്റെ കൈ വെട്ടണമൊക്കെ മോശയുടെ നിയമങ്ങളായിരുന്നു. പക്ഷെ ആ പഴയ നിയമം മാറ്റി യേശുമ്പ്രൻ പുതിയ നിയമം കൊണ്ടുവന്നു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, നിന്നോട് വസ്ത്രം ചോദിക്കുന്നതിന് പുതുപ്പും വിട്ടുകൊടുക്കണം, ഒരു ചവിട്ടത്തെ അടിക്കാൻ മറ്റൊന്നും കാണിച്ചു കൊടുക്കണം. അങ്ങനെ പുതിയ നിയമം യേശുമ്പ്രൻ കൊണ്ടുവന്നപ്പോൾ അവന്റെ സഹോദരൻ പറഞ്ഞു ഇവര് ഭ്രാന്താണ്. അപ്പൊ ഇതന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാണ് എനിക്ക് ഭ്രാന്തില്ല, കാരണം ഞാൻ സത്യമായ കാര്യങ്ങളാണ്, സുബോധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നീക്കാർക്കും മനസ്സിലാകില്ല, പക്ഷെ രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോടാണ് ഞാൻ ഇത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പൗലോസ് തുടങ്ങുന്ന പറയുന്നതാണ് ഞാൻ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് പറയാൻ ആദ്യം പറയാൻ പെർമിഷൻ കിട്ടി. മാത്രമല്ല നിനക്ക് യഹൂദന്മാരുടെ ട്രഡീഷനെ പറ്റിയും കഷ്ടത്തെ പറ്റിയൊക്കെ നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിനക്ക് മനസ്സിലാകും, ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഞാനിത് ഈ കാര്യങ്ങളൊക്കെയും അഗ്രിപ്പയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എത്ര പ്രാഗൽഭ്യത്തോടെ ഞാൻ സംസാരിച്ചത് എന്ന് പറയുകയാണ്. പിന്നെ പറയാണ് ഇതൊരു കോളിൽ നിന്ന സംഭവമല്ല, ഇത് എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്ത് നിന്ന സംഭവമല്ല. യേശു ക്രിസ്തു വരുമെന്ന് പ്രവാചന്മാരും ന്യായപ്രമാണം പറയുന്നു, നസറത്ത് തന്നെ വിളിക്കപ്പെടും, യേശു ക്രിസ്തു തന്നെ 3 വർഷം തന്നെ മിനിസ്ട്രി നടത്തി, യാതൊരു കുറ്റം ചെയ്യാത്തവരായ യേശുവിനെ കൂശിത്തെറച്ചു. ഇത് അന്നുള്ള യഹൂദ മത നേതാക്കന്മാർക്കും രാജാക്കന്മാർ ദേശങ്ങളും ഒക്കെ അറിയാം. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശിഷ്യന്മാർ ലോകങ്ങളിലും പോയത്, ആ തൊഴിലാണ് താൻ പ്രവർത്തിച്ചത്. ഇതെല്ലാം അഗ്രിപ്പയ്ക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. അതിനുശേഷം പൗലോസിലേക്ക് അഗ്രിപ്പ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതാണ് വളരെ അത്യുത്തമായ ഒരു ക്വസ്റ്റ്യൻ. അഗ്രിപ്പ രാജാവെ, നീ പ്രവാചന്മാരെ വിശ്വസിക്കുന്നുവോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നേരം തന്റെ അനുഭവങ്ങൾ പറഞ്ഞ പൗലോസിലേക്ക് അഗ്രിപ്പ ചോദിക്കുകയാണ്, നീ പ്രവാചന്മാരെ വിശ്വസിക്കുന്നു എന്നുള്ളത്. അഗ്രിപ്പയ്ക്ക് ഏസെന്നോ നോയെന്നോ പറയാൻ പറ്റത്തില്ല. കാരണം അഗ്രിപ്പ എന്ന് പറഞ്ഞാൽ ഹെരോദ വംശജരാണ് അവർ ഒരു യഹൂദരല്ല എങ്കിൽ പോലും യഹൂദ മതവുമായി ബന്ധമുള്ളവരാണ്. അപ്പം യഹൂദ മതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രവാചക ദൗത്യത്തിൽ അധിഷ്ഠമാണ്. പ്രവാചന്മാർ വിശ്വസിക്കുന്നുണ്ട്, അവർ ഫോളോ ചെയ്യുന്നുണ്ട്, പ്രവാചന്മാർ പറയുന്ന പ്രവചനം വെച്ച് അവർ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത് പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം.
അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു എന്ന്. യേസ് എന്ന് പറഞ്ഞാൽ പൗലോസിനെ സപ്പോർട്ട് ചെയ്യുന്നേ പറയത്തുള്ളൂ. നോ എന്ന് പറഞ്ഞാൽ കള്ളമാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അഗ്രിപ്പരായ രക്ഷപ്പെടാണ്ടി പറയുകയാണ്, നീ എന്താണ് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് മറുക്കു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന പൊലൂസ് കൊടുക്കുന്ന മറുപടിയാണ് വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ളതാണ്. പൊലൂസ് പറയുകയാണ് ഓർത്തോണം വളരെ കാരാഗ്രഹത്തിൽ കടന്ന് രണ്ടു വർഷം കഷ്ടപ്പെട്ടിട്ട് ഇത്ര ഒരു പബ്ലിക്ക് പറയുമ്പോൾ പൊലൂസ് വളരെ ടച്ചിങ് ആയിട്ട് പറയുകയാണ്, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടിയാണ് വേഴ്സ് 29. നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങലൊഴികെ എന്നെ പോലാകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്ത് വളരെ അസ്വസ്ഥ തന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരെ പറ്റി പറയുകയാണ്. ഇത് വായിക്കുന്നപ്പോൾ നമ്മുടെ ചിന്തിക്കട്ടെ, നമുക്ക് ആരോടെങ്കിലും പിണക്കുന്ന പരിചയം ഉണ്ടെങ്കിൽ അവരുടെ നാശം അവരുടെ താഴ്ച അതൊക്കെ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്ക് എന്തെങ്കിലും കുറവ് വന്നാലോടെ നമ്മൾ പറയാം എന്നെ ഉപദ്രവിച്ചതാണ്. സോ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞ എത്രയും വർഷങ്ങളായി തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലീസ് പറയാണ് എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നീ മാത്രമല്ല ഈ പ്രശ്നം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെയായി തീരണം. ഒരു പക്ഷേ പോലീസുകാർ തന്നെ വിശുദ്ധ യാത്രയിലും തന്റെ പ്രസംഗത്തിലും ക്ലാസ് പിന്നെ യാത്രകളിലും അല്പം ചിന്തൊക്കെ ഇതാണ് ചാന്തര്യം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഈ കേൾക്കുന്ന ജനങ്ങൾ എല്ലാവരും എന്നെ പോലെയായി തീരണം എന്നുള്ളൊരാഗ്രഹമാണ്. അങ്ങനെ പൗലോസ് തന്റെ വാദം പൂർത്തിയാക്കി യഹൂദന്മാര് സോറി അഗ്രിപ്പായും മറ്റെല്ലാവരും എഴുന്നേറ്റ് മാറി നിന്നു. അത് നോക്കിയപ്പോൾ ഈ മനുഷ്യന് ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ, ചങ്ങല എന്ന് പറയുന്നത് ജയിലിൽ അടയ്ക്കത്തക്കണം കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ തക്കവണ്ണം യാതൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറയുകയാണ്. പിന്നീട് അവർ കണ്ടെത്തുന്ന ഒരു കൺവീഷൻ ആണ് ഇവൻ കൈസറെ സീസറിനെ അപ്പീൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ വെറുതെ വിടാമായിരുന്നു എന്ന് പറയും. പക്ഷെങ്കില് അതൊരു ഒരു ഫോർമാലിറ്റി ആണ് എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. കാരണം പൗലോസിനെ ഇതിനുമ്പൊക്കെയും പല പ്രാവശ്യം അവസരം കിട്ടിയവർക്കാണ് ഇവരെ വിടാമായിരുന്നു, കമാൻഡറിന് അവസരം കിട്ടിയായിരുന്നു, അതിനുശേഷം ഫെലിക്സിന്റെ മുന്നിൽ ആദ്യത്തെ ഗവർണറായ ഫെലിക്സിന് ഒരവസരം കിട്ടിയായിരുന്നു, ഇപ്പോഴത്തെ ഗവർണർ ഫെസ്റ്റോസിന് അവസരം കിട്ടിയായിരുന്നു. ഇവരുടെ മുമ്പൊക്കെ ഇവരെ ഉണ്ടായൊക്കെ നയസാർ നടന്നപ്പോഴൊക്കെയും ഇവർക്ക് ഇവര് പൗലോസിന് ഒരു കുറ്റം കണ്ടുപിടിച്ചില്ല, ഒരു പക്ഷെ വെറുതെ വിടാമായിരുന്നു, പക്ഷെ അവരാരും ചെയ്തില്ല. വീണ്ടും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്, നീ വരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് പോലീസ് പറയുന്നത് ഇനി ഞാൻ യെരുശലേമിലേക്ക് വരികയില്ല, വന്നാൽ ഇവരെന്നെ കൊല്ലും. അതുകൊണ്ടാണ് സീസറിന്റെ മുകളിലോട്ട് സീസണ് മുമ്പാകെ അപ്പീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ പോലീസിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു, ഇപ്പോഴല്ല. അപ്പൊ ഇപ്പോഴൊരു പക്ഷെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുകയാണ് ഇവൻ സീസന്റെ അടുക്കൽ അപ്പീൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവനെ വെറുതെ വിടാമായിരുന്നു, ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. എനിവേ ഇവിടെ ബൈബിൾ പറയുന്നില്ല, പക്ഷെ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് അഗ്രിപ്പയുടെ സഹായത്തോടെ സീസമെതിരെ ചാർജ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പൗലോസിനെതിരായി അതിനകത്ത് എഴുതിയിരിക്കുന്ന കംപ്ലയിന്റ് യഹൂദന്മാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിൽ മെൻഷൻ ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ അഗ്രിപ്പായുടെയും അതുപോലെ ഫെസ്റ്റോസ് ഗവർണർ ഫെസ്റ്റോസിന്റെയും റെക്കമെൻഡേഷൻ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു പൗലോസിനെ വെറുതെ വീഴണം, മരണകരമായ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ വെറുതെ വീഴണം എന്നുള്ള നോട്ട് അവിടെ എഴുതി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി പൗലോസിന്റെ വാദം കഴിഞ്ഞു, ഇനി പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോകുന്നതാണ് അടുത്ത അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ കേട്ട കാര്യങ്ങള് അഗ്രിപ്പ രാജാവിന് മുമ്പായി പ്രഭാഷണം നടത്തുന്ന പൗലോസ് ശ്ലീഹ താന് എന്തിനാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പൗലോസ് ശ്ലീഹ അവിടെ ആദ്യം വിവരിക്കുന്നു. ആദ്യം താൻ ജനിച്ച സ്ഥലത്തെ പറ്റിയും തന്റെ പഠനത്തെ പറ്റിയും ജീവിതത്തെ പറ്റി പറയുന്നു. അതിനുശേഷം എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എന്തിനാക്കിയതും ആ കാര്യങ്ങൾ പറയുന്നു. അടുത്ത പാർട്ടിൽ കൺഫഷൻ നടത്തുകയാണ്, ശൗലായ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെ താൻ ചെയ്തു, അതൊരു 4 പോയിന്റുകളായിട്ട് പൗലോസ് പറയുന്നു. താന് യേശുവിനെതിരായിട്ട് പ്രവർത്തിച്ചു, വിശുദ്ധന്മാർ പലരെയും തടവിലാക്കി, വിശുദ്ധന്മാർ പലരെയും കൊല്ലാൻ ഞാൻ സമ്മതം കൊടുത്തു, പലരിലൊക്കെയും പോയി അന്യ പട്ടണം ചെന്ന് ക്രിസ്ത്യാനെ പീഡിപ്പിച്ചു, ഇതൊക്കെ തെറ്റുകൾ ചെയ്തു. പിന്നെ അടുത്ത പാർട്ടായിട്ട് തനിക്കുണ്ട വിഷനെ പറ്റി അവിടെ പറയുന്നുണ്ട്. യേശുവും പൗലോസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, താൻ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എതിർക്കുന്ന യഹൂദന്മാരും പുറജാതികളും കയ്യിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവരുടെ രക്ഷിക്കും അതോടൊപ്പം തന്നെ ആ യഹൂദന്മാരുടെയും പുറജാതികളുടെയും കണ്ണു തുറക്കുവാനും അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൽ കൊണ്ടുവരുവാനും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിന് തിരിപ്പിക്കുവാനും അവർക്ക് പാപമോചനം നൽകുവാൻ തക്കവണ്ണം വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരെ അവർക്ക് അവകാശം നൽകുവാനുമാണ് തന്നെ തെരഞ്ഞെടുത്തത് എന്ന് യേശു എന്നോട് പറഞ്ഞതായിട്ട് പൗലോസ് പറയുന്നു. അതിനുശേഷം ആ വിഷന് ശേഷം ദൈവത്തിന്റെ വാക്കിനെ വില കൊടുത്തു. അതനുസരിച്ച് ഞാന് പ്രസംഗം ജമാസ്കത്തിലും ജെറുസലേമിലും യഹൂദദേശത്തുള്ള അവരോടും പിന്നെ ജാതികളോടും ഞാൻ പ്രസംഗിച്ചു. എന്റെ പ്രസംഗ വിഷയം റിട്ടൺ ആൻഡ് ടേൺ ടു ഗോഡ്, മാനസാന്തരപ്പെട്ട് ദൈവത്തിന് തിരിക എന്നുള്ളതായിരുന്നു. പിന്നെ പ്രവാചന്മാർ മോശയും പറഞ്ഞ കാര്യങ്ങൾ, ദൈവം മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം, അതും ഞാൻ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തു, 2 വർഷമായിട്ട് ഞാൻ ജയിലിൽ കിടക്കുന്നതും. അതിന് ശേഷം ഇത്രയും കേട്ടപ്പോൾ സസ്തോസായ ഗവർണർ സസ്തോസ് വരുന്ന പ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് നീ പറയുന്നതിനൊക്കെ വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണ് ഇതൊക്കെ പ്രാന്ത് പിടിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് പറഞ്ഞു എനിക്ക് പ്രാന്തല്ല, ഇതൊക്കെ അറിയാവുന്ന അഗ്രീപ്പായോട് ഞാൻ പ്രാഗൽഭ്യത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാം, അദ്ദേഹം പ്രവാചകന്മാർ വിശ്വസിക്കുന്നതാണ് എന്ന് എനിക്കറിയാം. നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പൗലോസ് അഗ്രിപ്പായിട്ട് ചോദിക്കുമ്പോൾ അഗ്രിപ്പ തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്താണ്, ഞാൻ ക്രിസ്ത്യാനിയാകുവാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പൗലോസ് പറയുന്നു, നീ മാത്രമല്ല, ഇവിടെ കേൾക്കുന്ന ഈ ചങ്ങലൊഴികെ, എന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങലൊഴികെ എല്ലാവരും അല്പം കൊണ്ടോ അധികം കൊണ്ടോ എന്നെ പോലെ തീരണം എന്ന എന്റെ ആഗ്രഹം എന്ന് പൗലോസ് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അവസാനം അഗ്രിപ്പായും കൂട്ടുകാരെല്ലാം എഴുന്നേൽക്കുകയാണ്. പൗലോസ് യാതൊരു കുറ്റം കണ്ടില്ല എങ്കിൽ പോലും പൗലോസ് സീസറിന്റെ മുൻപാകെ അപ്പീൽ ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു അച്ഛൻ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛൻ അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം നമ്മളെ പഠിപ്പിച്ചു. അനുദിനം നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയെ പറ്റിയും വായിച്ചാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളും പിന്നെ ദൈവത്തിന് ഷൗലിനെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു എന്നുള്ളതും ഒക്കെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ശാബോത്തിനോടും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങളും 26-ാം അധ്യായവും വായിച്ചത് ദീനാമ ജോയ് ആണ്. ആൻഡി ഫീനിക്സ് സെന്റ് തോമസ് ഇടവകയിലെ മെമ്പറാണ്. ഇടവകയിലെ ബിഎസിന്റെ ട്രഷറായിട്ട് ഈ വർഷം ആൻഡി പ്രവർത്തിക്കുന്നു. ദീനാമാൻഡിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് നാളെ വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് നമുക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. ബിസാൻഡി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ഇല്ല അച്ഛാ, വളരെ താങ്ക് യു അച്ഛാ, വളരെ വെരി നൈസ് ക്ലാസ്. താങ്ക് യു.
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
പ്രാർത്ഥിക്കാം. കാരണവാനാ ദൈവമേ, സ്വർഗസ്വ പിതാവേ, വീണ്ടും അടിയുടെ തൃപ്പാകത്തെ തലവണങ്ങുന്നു. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അല്പമെങ്കിലും പ്രാർത്ഥികമാക്കേണ്ടക്കോളം ഞങ്ങൾ ഒരു കടമയെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവിടുത്തെ അനുഗ്രഹം കാവലും കോട്ടയും ഈ ലോകത്തിനുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു സന്തോഷത്തിന്റെ ഒരു വാർത്ത കേൾക്കേണ്ടക്കണം ബലഹീന ഞങ്ങൾ ഒരുക്കണമേ. സഭയ്ക്കൊരു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ബാധിരുമേനി മേൽപ്പെട്ട കൽപ്പറ്റക്കാർ, വലിയ വിദ്യാർത്ഥികൾ, സെമിനാറുകൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു അത് തന്നെ അപ്പുരുമേനി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ MMVS പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ എല്ലാവരെ കരങ്ങേൽപ്പിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരെ കരങ്ങേൽപ്പിക്കുന്നു. അവർ കുടുംബമായിട്ട് അവരെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അറ്റൻഡ് ചെയ്യാത്തക്കോണി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ സാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൂരെയും ചാരിയുമായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്നതാ. ഞങ്ങളെല്ലാവരെയും കരങ്ങേൽപ്പിക്കുന്നു കർത്താവേ. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവർക്ക് സാന്നിധ്യം എന്നും ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന വിധാനം പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രം എന്നും കരുത്തുവാനോട് തന്നെ ആമേൻ. പിതൃത്വ പരിശുദ്ധമാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹവും കൂട്ടായ്മയും കാരണം ഞങ്ങൾ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളും, ഞങ്ങളെല്ലാ നല്ല പ്രവർത്തനങ്ങളും മേലും ഈ ലോകത്തിന്മേലും മഹാമാരിയെ കഷ്ടപ്പെടുന്നുള്ള മേലും ഇപ്പോഴെപ്പോഴും നീ കൊണ്ടായിരിക്കും മാറാകണമേ. ആമേൻ. Thank you all.
Thank you, everyone.